ലോർഡ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബൈബിൾ സ്റ്റഡിയുടെ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് രണ്ട് വാക്യങ്ങളെ ആസ്പദമാക്കി. ഒന്ന്, യോബിന്റെ പുസ്തകം 28:7 യെശയ്യാപ്രവചനം 35:8. Job 28:7, യോബിന്റെ പുസ്തകം 28:7, അവന്റെ പാത കഴുകൻ അറിയുന്നില്ല, പരുന്തിന്റെ കണ്ണ് അതിനെ കണ്ടിട്ടില്ല. യോബിന്റെ പുസ്തകം 35:8, അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ആദ്യം നമ്മൾ വായിച്ച വാക്യത്തിൽ കഴുകൻ അതിൻ്റെ പാത അറിയുന്നില്ല, പരുന്തിൻ്റെ കണ്ണ് അതിനെ കണ്ടിട്ടില്ല എന്ന് കാണും. കഴുകനും പരുന്തും പക്ഷി രാജാക്കന്മാരാണ്. അവരറിയാത്തതും കാണാത്തതുമായ പാത എവിടെയാണെന്ന് ദൈവവചനം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സദൃശവാക്യം 23:5 കാണുന്നു, അത് ആകാശത്തിലാണ്. ഭൂമിയിലെ പാതകൾക്ക് പേരുള്ളതുപോലെ തന്നെ NH-47, NH-36, NH-4 ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ഉള്ളതുപോലെ തന്നെ ഉയരത്തിലുള്ള പാതയ്ക്കും പേരുണ്ട്. ഉയരത്തിലെ പാതയുടെ പേര് പെരുവഴി എന്ന് മലയാളം ബൈബിളിൽ പറയുമ്പോൾ ഉയരത്തിലെ പാത ഹൈവേ അല്ലെങ്കിൽ വിശാല പാത എന്നാണ് പറയപ്പെടുന്നത്. ഈ പാതയുടെ പേരേതാണെന്നാണ് യെശയ്യാപ്രവചനം 35:8 നാം വായിച്ചത്. അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഇപ്പോൾ ഈ പെരുവഴിയുടെ പ്രത്യേകത എന്താണ്? ദൈവവചനത്തിൽ കാണിച്ചു തന്നിരിക്കുന്ന ഈ ഉയരത്തിലുള്ള വിശാല പാതയുടെ അല്ലെങ്കിൽ പെരുവഴിയുടെ പ്രത്യേകത എന്താണ്? ഒന്ന്, ഇത് ഒരു രാജവീഥിയാണ്. രാജപാതയിൽ കൂടി രാജാവിനും കൂട്ടർക്കും മാത്രമേ യാത്ര ചെയ്യുവാൻ അധികാരമുള്ളൂ. ഈ പാത സാധാരണ പാതയിൽ നിന്ന് ഉയരത്തിലായിരിക്കും. ശക്തിയും ബലവുമുള്ള കഴുകനെ പോലെയുള്ള പക്ഷികൾ ചിറകടിച്ച് ആകാശത്തിലേക്ക് പറന്നുയരുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ശക്തിയില്ലാത്തവർക്ക് ഈ വഴിയിൽ കൂടി യാത്ര ചെയ്യാൻ കഴിയുകയില്ല. അതുപോലെ ഒരു ദൈവ പൈതൽ സഞ്ചരിക്കുന്ന വഴിയിൽ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ മറ്റൊരു ആളുകൾക്കും അതിൽ കൂടി യാത്ര ചെയ്യുവാൻ കഴിയുകയില്ല. കാരണം ആ പാത ദൈവ സാന്നിധ്യമുള്ള പാതയാണ്. ഉദാഹരണമായി ലൂക്കോസ് 24:13 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, യെറുശലേമിൽ നിന്ന് എമൗസ് എന്ന ഗ്രാമത്തിലേക്ക് നടന്ന രണ്ടു പേരോട് ചേർന്ന് യേശു നടന്നതായി നമുക്ക് കാണാം. ഉയർത്തെഴുന്നേറ്റ യേശു അവരോട് ചേർന്ന് നടന്നു. എന്തുകൊണ്ടാണ് യേശു അവരോട് ചേർന്ന് നടന്നത്? അവരുടെ സംസാരം യേശുവിനെ പറ്റി തന്നെയായിരുന്നു. അവർ പരസ്പരം ഓരോന്ന് പറയുന്നത് കേട്ടോണ്ടാണ് മൂന്നാമനായ ഒരു വ്യക്തി അവരോടൊപ്പം ചേർന്നത്. മൂന്നാമത് ചേർന്ന വ്യക്തി ആരാണെന്ന് അറിയാതിരിക്കുവാൻ യേശു അവരുടെ കണ്ണിനെ നിരോധിച്ചിരുന്നു, കാണാതെ വണ്ണം നിരോധിച്ചിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം രാജകീയ പാതയിൽ യാത്ര ചെയ്യണമെങ്കിൽ യഹോവയുടെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സാധാരണ പാതയിൽ നിന്ന് ഉയരത്തിലുള്ള പാതയിലേക്ക് നമുക്ക് മാറ്റം സംഭവിക്കുകയുള്ളൂ, നമുക്ക് കയറാൻ കഴിയുകയുള്ളൂ, അതിനുള്ള ശക്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം, യേശു നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഉള്ളിലുണ്ടാകണമെങ്കിൽ നാം നമ്മുടെ സംസാരത്തെ ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മുടെ ജീവിതയാത്രയിൽ നാം ദൈവിക സാന്നിധ്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സംസാരവും നാം വിഷയം വളരെ സംസാര വിഷയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. യെശയ്യാപ്രവചനം 40:31 അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറന്നുയർന്നു. ആർ? യഹോവയെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കിയവർ. അപ്പോൾ കഴുകനെ പോലെ സാധാരണ പക്ഷികൾ പോകുന്നതിനേക്കാൾ ഉയരത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ ആത്മീയ അർത്ഥത്തിൽ നാം പറന്നുയരണമെങ്കിൽ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചേ മതിയാകും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുക, അതായത് രാജപാതയിൽ എത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഒരു ചെറിയ സംഭവം വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു, നിങ്ങളൊരു പ്രബന്ധം തയ്യാറാക്കുക, കൂടുതൽ ആളുകൾ ഏത് രോഗം മൂലമാണ് മരിക്കുന്നത്, അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണമെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾ കാര്യകാരണ സഹിതം അത് വ്യക്തമാക്കി. എത്ര പേർ മരിച്ചുവെന്നും എന്ത് കാരണം കൊണ്ടാകുന്നുവെന്ന് ഓരോ വർഷവും എല്ലാം അവർ രേഖപ്പെടുത്തി. എന്നാൽ അതിൽ ഒരു കുഞ്ഞ് അതിൻ്റെ താഴെ ഒരു നോട്ട് എഴുതിയിരുന്നു, കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഒരു പ്രത്യേക രോഗം മൂലമാണ്, അതിന് ആരും പേര് വിട്ടിട്ടില്ല, ആരും ഒരു പ്രതിവിധിയും കണ്ടിട്ടില്ല, അതിന് സമ്മിശ്ര രോഗമെന്ന് ഞാൻ പേരിടുന്നു. സമ്മിശ്ര രോഗം വരണമെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം, സമ്മിശ്രം മിശ്രം എന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട്, കാരണങ്ങളെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ കാര്യം മാറത്തൂ. യേശു കാറ്റിനെ ശാസിച്ചപ്പോഴാണ് കടൽ ശാന്തമായി. കാരണത്തെ വിലക്കിയെങ്കിൽ മാത്രമേ കാര്യം പരിഹരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ രോഗം മാറണമെങ്കിൽ അതിൻ്റെ കാര്യം മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടത് വൃത്തിയായി ചെയ്യുമ്പോൾ ഈ പലവക രോഗത്തിന് സമ്മിശ്ര രോഗത്തിന് പരിഹാരമുണ്ടാകുന്നു. ഇന്നത്തെ ആത്മീയ ലോകത്തെ നോക്കിയാൽ ആത്മീയ മണ്ഡലം സമ്മിശ്ര രോഗത്താൽ നശിച്ചിരിക്കുകയാണ്. ഈ രോഗം ആത്മീയ മണ്ഡലത്തെ കാർന്നു തിന്നുകഴിഞ്ഞു. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് രക്ഷിച്ച് പാറമേൽ നിർത്തവെന്നവനിലേക്ക് നിങ്ങളൊന്ന് കരം നീട്ടുമോ? എങ്കിൽ ഈ അടുത്ത പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പാത ആ ഉയരത്തിലായിരിക്കും. എത്ര പ്രത്യാശയോടെ നമുക്ക് അവനിലേക്ക് ചേരാം. നിങ്ങൾ ആ കരമൊന്ന് നീട്ടിയാൽ മതി. പലരും അത് കണ്ട് ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കും. കാരണം നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന് നിന്നെ ഉയർന്ന പാറമേലാക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്നുള്ളത് കാണുമ്പോൾ ഭയപ്പെട്ട് മറ്റുള്ളവരും കൂടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാകും. അതിനായി ഈ വർഷാവസാനം സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവം നിന്റെ കരം നീണ്ടു കാണുവാൻ ആഗ്രഹിക്കുന്നു. ആ യേശുവിൻ്റെ കരത്തേലൊന്ന് പിടിക്കുമോ? രണ്ടാമത്തേത് ഈ പാത വിശുദ്ധമാണ്. യെശയ്യാപ്രവചനം 35 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ നമ്മൾ പറഞ്ഞു ഈ പാതയുടെ പേർ വിശുദ്ധ വഴി എന്നാണ്. പാത വിശുദ്ധമാകയാൽ വിശുദ്ധമുള്ളവർക്ക് മാത്രമേ ആ വഴിയിൽ യാത്ര ചെയ്യുവാൻ കഴിയുള്ളൂ. ഈ വഴിയിൽ കൂടി നടക്കുവാൻ മറ്റാർക്കും അനുവാദമില്ലാത്തതിൻ്റെ കാരണം ഈ വഴിയിൽ കൂടി നടക്കുന്നവരുടെ കൂടെ യഹോവയുണ്ടെന്ന് അവൻ വാക്ക് തന്നിട്ടുണ്ട്. ആ യെശയ്യാപ്രവചനം 35 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ കാണാം, അവൻ അവരോട് കൂടെ ഇരിക്കും. ആരോട് കൂടെ? ഈ വിശുദ്ധ വഴിയിൽ യാത്ര ചെയ്യുന്നവരോട് കൂടെ അവൻ ഇരിക്കും. അതുകൊണ്ട് ദൈവിക കാവൽ അവർക്കുണ്ട്. ക്രിസ്തുവിലായി ഒരു പുതിയ സൃഷ്ടിയായ വ്യക്തി പഴയ കുറുക്കു വഴികൾ കൂടി പിന്നെ പോകാതെ യഥാർത്ഥ വഴികളിൽ കൂടി ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുക. 1 തെസ്സലോനി 5:14-18 ഭാഗത്ത് പൗലോസ് അപ്പോസ്തോലൻ തരുന്ന മുന്നറിയിപ്പുകൾ ദയവായി ഒന്ന് വായിച്ചു നോക്കുക. 1 തെസ്സലോനി 5:14-18 വാക്യങ്ങൾ. ഈ വഴിയിൽ യാത്ര ചെയ്യുന്നവർ അനുസരിക്കേണ്ട ചില പ്രമാണങ്ങളാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ അത് ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ ഒരു മനുഷ്യൻ, ഒരു യുവാവ്, സാധാരണ വീതിയുള്ള വഴിയിൽ കൂടി യാത്ര ചെയ്തവന് പെട്ടെന്ന് പോകാൻ ഒരു കുറുക്കുവഴി നല്ലതാണെന്ന് തോന്നി അവൻ്റെ കാർ അതിലെ വിട്ടു. കാർ പകുതി ദൂരമായി കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ആടുകൾ എതിരെ വരുന്നത്. പെട്ടെന്ന് പേടിച്ച യുവാവ് വാഹനം നിർത്തി. നിർത്തിക്കഴിഞ്ഞപ്പോൾ ഈ ആടുകളെല്ലാം ഇതിൻ്റെ മണ്ട കയറി, കാറിൻ്റെ പുറത്ത് കയറി. എന്ത് ചെയ്യാമെന്ന് അറിയാതെ ഭാരപ്പെട്ടിരുന്നവനോട് ആ ഇടയൻ ഓടി വന്ന് പറഞ്ഞു, താങ്കൾ വാഹനം നിർത്തിയതാണ് അപകടമായത്. മുമ്പോട്ട് പോയിരുന്നുവെങ്കിൽ അവർ നിനക്ക് വഴി മാറി തന്നേനേമായിരുന്നു. കുഞ്ഞുങ്ങളെ, പാത വിശുദ്ധമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരെ കണ്ടറങ്ങിയോ അവൻ പറയുന്ന വഴിയിൽ കൂടി മാത്രം യാത്ര ചെയ്യുക. ഇടവഴികളിൽ കൂടി പോകരുത്. നിന്റെ യാത്ര പ്രതികൂലങ്ങൾ കണ്ട് നീ നിർത്താനും പാടില്ല. യാത്ര പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടിയാണെങ്കിലും നീ ആരെ കണ്ട് ഇറങ്ങിയോ അവൻ നിന്നെ എത്തേണ്ടുന്നിടത്ത് എത്തിക്കുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടെ മുമ്പോട്ട് യാത്ര ചെയ്യുക. യഹോവ നിന്നോട് കൂടെയുണ്ട്. 3, ഈ പെരുവഴി ഭയരഹിത പാതയാണ്. വിശുദ്ധ വഴി ഭയരഹിത പാതയാണ്. അബദ്ധവശാൽ പോലും അശുദ്ധന്മാരോ ഭോഷന്മാരോ ദുഷ്ടമൃഗങ്ങളോ ഈ പാതയിൽ കടക്കുകയില്ല. ഇന്ന് ഭൂമിയിലെ സാധാരണ വഴിയിൽ കൂടി നാം നടന്നാൽ ദുഷ്ടമൃഗങ്ങളുടെ ശല്യവും പേടിക്കണം. ദുഷ്ടമൃഗങ്ങളെ, ദുഷ്ടമനുഷ്യരെ, ഇവരെയെല്ലാം നാം പേടിക്കണം. എന്നാൽ ഈ വിശുദ്ധ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്നവന് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം തന്നവൻ നിന്നോടൊപ്പം നടക്കുന്നവനാണ്. വിശ്വാസത്തിൽ അസ്ഥിരർ, വിശ്വാസത്തിൽ സ്ഥിരതയില്ലാത്തവർ ഈ പാതയിലെത്തിയാൽ അലസഗമനക്കാരാകും. അവർ ചെന്ന് പാപത്തിൽ വീഴും. അതിനൊരു നല്ല ഉദാഹരണമാണ് ശിംശോന്റെ ജീവിതം. ശിംശോന്റെ ജീവിത തകർച്ച അലസഗമനക്കാർക്ക് ഒരു പാഠമാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 14-16 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാകുന്നതാണ്. 16:21 ആ പാപത്തിൽ വീണവനെ പാപം എന്തെല്ലാം ചെയ്തുവെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിൻ ബ്ലൈൻസ്, ബൈൻസ് ആൻഡ് ഗ്രൈൻസ്. മറക്കരുത്, സിൻ ബ്ലൈൻസ്, ബൈൻസ് ആൻഡ് ഗ്രൈൻസ്. ശിംശോന്റെ ജീവിതം പഠിച്ചാൽ ഈ 3 കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നടന്നതായി നിങ്ങൾക്ക് കാണാം. നാം ഏത് പാതയിലാണ് യാത്ര ചെയ്യുന്നത്? സാധാരണക്കാരൻ്റെ വഴിയോ അതോ രാജവീതിയോ? വിശുദ്ധമായ രാജപാതയിൽ കൂടി യാത്ര ചെയ്യുന്നവർ യാത്രയുടെ അവസാനം ഉല്ലാസഘോഷത്തോടെ സിയോനിൽ എത്തുമെന്ന് വചനം പറയുന്നു. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് എന്നരുളിയവനോടൊപ്പം വസിക്കേണ്ട പട്ടണം ഏതെന്നും എങ്ങനെയെന്നും അറിവാൻ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. ദയവായി വെളിപ്പാട് പുസ്തകം ബുക്ക് ഓഫ് റെവലേഷൻ chapter 21 verse 20-27 പ്ലീസ് റീഡ്. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവരായി യാത്രയുടെ അവസാനം അദ്ദേഹത്തോടൊപ്പം പാർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഉയരത്തിലുള്ള വഴിയെപ്പറ്റി ഞങ്ങളെ മനസ്സിലാക്കി തന്ന ദൈവസ്നേഹത്തിനായി പിതാവേ നന്ദി. ആത്മാവാൽ നിറയപ്പെട്ടവരായി ഭയരഹിത പാതയിൽ കൂടി യാത്ര ചെയ്യുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. വിശുദ്ധ വഴിയിലൂടെ യാത്ര ചെയ്ത് ആ യാത്രയുടെ അവസാനം അങ്ങിരിക്കുന്ന ഇടത്ത് ഞങ്ങളും ഇരിക്കുവാൻ അങ്ങ് അനുവദിക്കണമേ. മറ്റുള്ളവർക്കും ഈ ഭാഗ്യം നേടിക്കൊടുക്കുന്നവരായി തീരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ. ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു വെരി മച്ച്.